ஓம் சாந்தி. 5/9/2025 பிரபாத முரளி மதுபன். மதுரமாய குட்டிகளே, நீங்களோட பிரதிஜையான ஏதுவரை நம்ம பாவனமாகனில்லையோ அதுவரை பாபையை ஓர்மிச்சுக்கொண்டிருக்கும். ஒரு பாபையை மாத்திரம் ஸ்நேஹிக்கும். சோத்யம்: சமர்த்தராய குட்டிகள் சமயத்தை தரிசிச்சுக்கொண்டு ஏது புருஷார்த்தம் செய்யும்? உத்தரம்: அந்திமத்தில் எப்போழாணோ சரீரம் உபேட்சிக்கிறது, அப்போ ஒரு பாபையுடைய மாத்திரம் ஓர்மையாயிருக்கணும், மட்டொன்னும் தன்னை வரருது. இங்கேயுள்ள புருஷார்த்தம் விவேகசாலிகளாய குட்டிகள் இப்போ முதலே செய்து கொண்டிருக்கும். எந்தகொண்டால் கர்மாதீதமாய் போகணும். அது வேண்டி ஈ பழைய தோலில் நின்னும் மமத்துவம் இல்லாதாக்கி போகூ. நம்ம பாபையுடைய அடுத்தேக்கு போய்கொண்டிருக்கையான அது மாத்திரமாயிருக்கணும் உள்ளில். கீதம் அங்கு ஞங்களில் நின்று வேறிடுகையில்ல. ஓம் சாந்தி. பாப இருந்து குட்டிகளுக்கு மனசிலக்கி தருகையான குட்டிகள் பரிதியில்லாத அச்சனோடு பிரதிஜ செய்யுகையான பாபா, ஞங்கள் அங்கேயுடையதாயிருக்கோ, அந்திமம் வரை ஏதுவரை சாந்திதாமத்தில் எத்தேரோ அங்கையை ஓர்மிக்கிறதிலூட ஞங்களுடைய ஜன்ம ஜன்மாந்தரத்தை பாபம் எந்தாணோ தலையிலுள்ளது அது பஸ்மமாகும். இதனை தன்னையான யோக அக்னி என்னது. மட்டொரு உபாயவும் இல்ல. பதீத பாவனன் அல்ல ஸ்ரீஸ்ரீ 108 ஜகத்குரு என் ஒராளை மாத்திரமான பரையின்னது. பாப தன்னையான ஜகத் பிதாவ், ஜகத் சிக்ஷகன், ஜகத் குரு. ரச்சனையுடைய ஆதி மத்திய அந்தியத்தின் ஞானம் பாப மாத்திரமான நல்கிறது. இது பதீத லோகமான. இதில் பாவனமாய ஒராள் போலும் உண்டாயிருக்க அசம்பவியமான. பதீத பாவனனாய பாப மாத்திரமான ஸ்வர்கத்தின் சத்கதி செய்யுது. நீங்களும் ஆ பாபையுடைய மக்கள் ஆயிருக்கையான. ஈ லோகத்தை எங்கே பாவனமாக்காம்? நீங்கள் படிச்சு கொண்டிருக்கையான. சிவன் முன்னில் த்ரிமூர்த்தி தீர்ச்சியாயும் வேணும். இதும் எழுதணும். தெய்வீக ராஜதானி நீங்களோட ஜன்மசித்த அதிகாரமான. அதும் இப்போ கல்பத்தின் சங்கமயுகத்தில் வக்தமாய் எழுதாது மனுஷர்க்கு மனசிலக்கன் சாதிக்கல. ஒப்பம் மட்டொரு காரியம், பி கே என்ன பேரில் பிரஜாபிதாவென வாக்கு அத்தியாவசியமான. எந்தகொண்டால் பிரம்மாவென பேரும் தாராளம் பேர்க்குண்டு. பிரஜாபிதா பிரம்மாகுமாரிஸ் ஈஸ்வரீய விஸ்வவித்யாலயம் என்னெழுதணும். நீங்களறியாம் கல்லு போலேயுள்ள லோகத்தை பாவனவும் பவிழவுமாக்கி மாற்றினது பாப தன்னையான. ஈ சமயம் ஒராள் போலும் பாவனமல்ல. எல்லாவரும் பரஸ்பரம் வழக்கடிச்சும் சீத்த விழிச்சுமான இருக்கிறது. பாபையும் பரையுன்னு மல்சிய கூர்ம அவதாரம். அவதாரமென்ன ஆரையானு பரையுன்னதென்னு போலும் மனசிலாக்குன்னில்ல. அவதாரம் உண்டாகுன்னது ஒராளுடையது மாத்திரமான. அதும் அலௌகிக ரீதியில் சரீரத்தில் பிரவேசிச்சு விஸ்வத்தை பாவனமாக்குகையான செய்யுன்னது. மட்டெல்லா ஆத்மாக்களும் அவரவருடைய சரீரம் எடுக்கணும். பாபைக்கு தன்டேதாய சரீரம் இல்ல. என்னால் ஞானத்தின் சாகரனெங்கில் ஞானம் எங்கே நல்கும்? சரீரம் வேண்டே. ஈ காரியங்களே நீங்களல்லாதே மட்டாரும் அறியுன்னில்ல. கிரகஸ்த விவகாரத்தில் கழிஞ்சு பவித்திரமாக இது தைரியத்தின் காரியமான. மகாவீரன் அர்த்தம் தீரத காணிச்சு. இதும் தீரதையான. ஏது காரியமானோ சன்னியாசிக்கு செய்ய சாதிக்காத்தது அது நீங்கள் செய்யுன்னோ. பாப ஸ்ரீமதம் நல்குகையான. நீங்கள் இதுபோல கிரகஸ்த விவகாரத்தில் கழிஞ்சுகொண்டும் கமல புஷ்ப சமானம் பவித்திரமாகு. அப்போ மாத்திரமான உயர்ந்த பதவி நேடன் சாதிக்கிறது. அல்ல விஸ்வத்தின் சக்கரவர்த்தி பதம் എങ്ങനെ ലഭിക്കും? ഇതുതന്നെയാണ് നരനിൽ നിന്നും നാരായണനാകുന്നതിനുള്ള പഠിത്തം. ഇത് പാഠശാലയാണ്. വളരെ പേർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എഴുതു ഈശ്വരീയ വിശ്വവിദ്യാലയം. ഇത് തീർത്തും കൃത്യമായ വാക്കാണ്. ഭാരതവാസികൾക്കറിയാം, നമ്മൾ വിശ്വത്തിന്റെ അധികാരി ആയിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. ഇപ്പോൾ വരെയും രാധാകൃഷ്ണൻ അഥവാ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ പിന്നെ പതീത മനുഷ്യരുടെയും ഉണ്ടാക്കുന്നുണ്ട്. ദ്വാപരം മുതലുള്ളത് പതീത മനുഷ്യർ മാത്രമാണ്. ശിവന്റെയും ദേവതകളുടെയും ക്ഷേത്രമുണ്ടാക്കുന്നത് എവിടെ കിടക്കുന്നു? ഈ പതീത മനുഷ്യരുടേത് എവിടെ കിടക്കുന്നു? അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ കാര്യങ്ങളിൽ ശരിയായ രീതിയിൽ വിചാരസാഗര മന്ഥനം ചെയ്യണം. ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിനം പ്രതിദിനം എഴുത്തുകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. മുൻപ് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയില്ല? ആ കാര്യമില്ല. മുൻപ് എന്തുകൊണ്ട് മന്മനാഭവയുടെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കി തന്നില്ല എന്ന ചോദ്യമില്ല. നോക്കൂ, ആദ്യം തന്നെ ഇങ്ങനെ ഓർമ്മയുടെ യാത്രയിലിരിക്കാൻ സാധിക്കില്ല. എല്ലാ കാര്യങ്ങളെയും പൂർണമായും ഗ്രഹിച്ച് പകർത്താൻ സാധിക്കുന്ന വളരെ കുറച്ചു കുട്ടികളേ ഉള്ളൂ. ഭാഗ്യത്തിൽ ഉയർന്ന പദവിയില്ലെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആശീർവാദത്തിലൂടെ ഉയരത്തിലെത്തിക്കും? അങ്ങനെയില്ല. സ്വയത്തെ നോക്കണം. ഞാൻ എങ്ങനെയാണ് സേവനം ചെയ്യുന്നത്? വിചാരസാഗര മന്ഥനം നടക്കണം. ഗീതയുടെ ഭഗവാൻ ആരാണ്? ഈ ചിത്രം വളരെ മുഖ്യമാണ്. ഭഗവാൻ നിരാകാരനാണ്. അവർക്ക് ബ്രഹ്മാവിന്റെ ശരീരം കൂടാതെ കേൾപ്പിക്കാൻ സാധിക്കില്ല. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ സംഗമത്തിലാണ് ബാബ വരുന്നത്. അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു ശങ്കരൻ എന്തിനാണ്? ജീവചരിത്രം വേണ്ടേ? ആരും അറിയുന്നില്ല. ബ്രഹ്മാവിനെ കുറിച്ച് പറയാറുണ്ട്, 100 കൈകളുള്ള ബ്രഹ്മാവിന്റെ അടുത്ത് പോകൂ, 1000 കൈയുള്ളതിന്റെ അടുത്ത് പോകൂ. ഇതിലും ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രജാപിതാ ബ്രഹ്മാവിന് ഇത്രയധികം കുട്ടികളില്ലേ? ഇവിടെ വരുന്നത് തന്നെ പവിത്രമാകാനാണ്. ജന്മജന്മാന്തരം അപവിത്രമായാണ് വന്നത്. ഇപ്പോൾ പൂർണമായും പവിത്രമാകണം. ശ്രീമതം ലഭിക്കുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. പലർക്കും നമ്മൾ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല, സംശയിച്ചിരിക്കുന്നു. ബാബയുടേതായിട്ട് വികർമാജീതായില്ലെങ്കിൽ, പാപം മുറിഞ്ഞില്ലെങ്കിൽ, ഓർമ്മയുടെ യാത്രയിൽ കഴിഞ്ഞില്ലെങ്കിൽ അവരെന്ത് പദവി നേടും? സമർപ്പിതമാകട്ടെ, എന്നാൽ പ്രയോജനം എന്താണ്? ഏതുവരെ പുണ്യാത്മാവായി മറ്റുള്ളവരെയും ആക്കുന്നില്ലയോ അതുവരെ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. എത്ര കുറച്ചാണോ എന്നെ ഓർമ്മിക്കുന്നത്, കുറഞ്ഞ പദവിയായിരിക്കും നേടുന്നത്. ഡബിൾ കിരീടധാരിയായി എങ്ങനെ മാറും? പിന്നീട് നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് വൈകി വരും. ഞാൻ എല്ലാം സമർപ്പണം ചെയ്തു, അതുകൊണ്ട് ഡബിൾ കിരീടധാരിയാകും? അങ്ങനെയല്ല. ആദ്യം ദാസദാസിമാരായി അവസാനം എന്തെങ്കിലും ലഭിക്കും. വളരെ പേർക്ക് ഈ അഹങ്കാരമുണ്ട്, ഞാൻ സമർപ്പിതമാണ്. നോക്കൂ, ഓർമ്മയില്ലാതെ എന്താകാൻ സാധിക്കും? ദാസദാസി ആകുന്നതിനേക്കാളും ധനവാനായ പ്രജയാകുന്നതാണ് നല്ലത്. ദാസദാസിമാർക്കും കൃഷ്ണനോടൊപ്പം ഊഞ്ഞാലാടാൻ സാധിക്കില്ല. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ വളരെ പ്രയത്നിക്കേണ്ടതായിയുണ്ട്. അല്പത്തിൽ സന്തോഷിക്കരുത്, ഞാനും രാജാവാകും. അങ്ങനെയെങ്കിൽ ധാരാളം രാജാക്കന്മാരാകും. ബാബ പറയുന്നു, ആദ്യം മുഖ്യമായിട്ടുള്ളത് ഓർമ്മയുടെ യാത്രയാണ്. ആരാണോ നല്ല രീതിയിൽ ഓർമ്മയുടെ യാത്രയിൽ കഴിയുന്നത് അവർക്ക് സന്തോഷമുണ്ടായിരിക്കും. ബാബ മനസ്സിലാക്കി തരുന്നു, ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നു. സത്യുഗത്തിൽ സന്തോഷത്തോടെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തതെടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ കരയാൻ തുടങ്ങുന്നു, സത്യുഗത്തിന്റെ കാര്യങ്ങളെ മറന്നിരിക്കുന്നു. അവിടെ ശരീരം ഇങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത്, ഏതുപോലെ സർപ്പത്തിന്റെ മാതൃകയില്ലേ? ഈ പഴയ ശരീരം ഇപ്പോൾ ഉപേക്ഷിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കളാണ്. ഈ പഴയ ശരീരം ഇപ്പോൾ ഉപേക്ഷിക്കുക തന്നെ വേണം. വിവേകശാലികളായ കുട്ടികൾ ആരാണോ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത്, അവർ പറയും ബാബയുടെ ഓർമ്മയിൽ ശരീരം ഉപേക്ഷിക്കും. പിന്നീട് ബാബയുമായി കണ്ടുമുട്ടും. ഒരു മനുഷ്യനും എങ്ങനെ കണ്ടുമുട്ടും എന്നറിയില്ല. നിങ്ങൾ കുട്ടികൾക്ക് വഴി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു, ജീവിച്ചിരിക്കെ മരിക്കുന്നു. എന്നാൽ ആത്മാവും പവിത്രമാകണ്ടേ? പവിത്രമായി പിന്നീട് ഈ പഴയ ശരീരം ഉപേക്ഷിക്കണം. മനസ്സിലാക്കുന്നു, എവിടെ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നോ അപ്പോഴേ പഴയ ശരീരം വിടൂ. എന്നാൽ കർമാതീത അവസ്ഥ ഉണ്ടായാൽ ശരീരം തനിയെ വിടും. ഞാൻ ബാബയുടെ അടുത്തേക്ക് പോകും, അത് മാത്രമായിരിക്കും. ഈ പഴയ ശരീരത്തോട് വെറുപ്പ് വരുന്നത് പോലെ ആയിരിക്കും. സർപ്പത്തിന് പഴയ തോലിനോട് വെറുപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ പുതിയ തോൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എപ്പോഴാണോ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നത്, അന്തിമത്തിൽ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മൾ പോവുകയാണ്, അത്രമാത്രം. യുദ്ധത്തിന്റെയും പൂർണ്ണ തയ്യാറെടുപ്പുണ്ടാകും. വിനാശത്തിന്റെ മുഴുവൻ ആധാരവും നിങ്ങളുടെ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നതിലാണ്. അന്തിമത്തിൽ കർമാതീത അവസ്ഥയിൽ നമ്പർ വയസ്സായി എല്ലാവരും എത്തിച്ചേരും. എത്ര നേട്ടമാണ്! നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകുന്നുവെങ്കിൽ എത്ര ബാബയെ ഓർമ്മിക്കണം! നിങ്ങൾ കാണും, ഇങ്ങനെയുള്ളവരും വരും. അവർ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും സദാ ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. മരണം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ യുദ്ധം തുടങ്ങും എന്ന രീതിയിൽ ഇങ്ങനെയാണ് പത്രങ്ങളിൽ കാണിക്കുന്നത്. വലിയ യുദ്ധം തുടങ്ങിയാൽ ബോംബുകൾ വീഴും, സമയമെടുക്കില്ല. ബുദ്ധിയുള്ള കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. വിവേകശൂന്യരാരാണോ ഒന്നും മനസ്സിലാക്കുന്നില്ല, അല്പം പോലും ധാരണ ഉണ്ടാകുന്നില്ല. ശരിയാണ് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. അവസാനം വളരെ വളരെ പശ്ചാത്തപിക്കും. ബാബ സാക്ഷാത്കാരവും ചെയ്യിപ്പിക്കും. ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചോളൂ. പദവിയും നോക്കൂ, ആദിയിലും ഇങ്ങനെ സാക്ഷാത്കാരം ചെയ്യിച്ചിരുന്നു, ഇനി അന്ത്യത്തിലും സാക്ഷാത്കാരം ചെയ്യും. ബാബ പറയുന്നു, തന്റെ വില നഷ്ടപ്പെടുത്തരുത്, പഠിത്തത്തിൽ മുഴുകുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യൂ. സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പതീത പാവനൻ. ലോകത്തിൽ ഒരു പതീത പാവനനും ഇല്ല. ശിവഭഗവാനു വാച പറയുകയാണ്, സർവരുടെയും സദ്ഗതി ദാതാവ് പതീത പാവനൻ ഒരാളാണ്. അവരെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ സ്വയത്തെ ആത്മാബിന്ദുവെന്ന് മനസ്സിലാക്കുന്നത്, അപ്പോഴേ ബാബയുടെ ഓർമ്മ വരൂ. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അതൊരിക്കലും നശിച്ചു പോകില്ല. ഇത് മനസ്സിലാക്കുക, ചിറ്റമ്മയുടെ വീട്ടിൽ പോകലല്ല, മറന്നുപോകുന്നു. അതുകൊണ്ടാണ് ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്തത്. ദേഹാഭിമാനം തീർത്തും എല്ലാവരെയും കൊന്നിരിക്കുന്നു. ഇത് മൃത്യു ലോകമായിരിക്കുന്നു. എല്ലാവരും അകാലത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുപോലെയാണോ മൃഗങ്ങളും പക്ഷികളും മരിക്കുന്നത്, അതുപോലെ മനുഷ്യരും മരിക്കുന്നു. വ്യത്യാസം ഒന്നും തന്നെയില്ല. ലക്ഷ്മി നാരായണൻ അമര ലോകത്തിന്റെ അധികാരിയല്ലേ? അവിടെ അകാലേ മൃത്യു ഉണ്ടാകില്ല, ദുഃഖം തന്നെയില്ല. ഇവിടെയാണെങ്കിൽ ദുഃഖമുണ്ടാകുകയാണെങ്കിൽ പോയി മരിക്കുന്നു. അകാലെ മൃത്യു സ്വയം തന്നെ കൊണ്ടുവരുന്നു. ഈ ലക്ഷ്യം വളരെ ഉയർന്നതാണ്. ഒരിക്കലും ക്രിമിനൽ ദൃഷ്ടി ആകരുത്. ഇതിൽ പ്രയത്നമുണ്ട്. ഇത്രയും ഉയർന്ന പദവി നേടുക ചിറ്റമ്മയുടെ വീട്ടിൽ പോകലല്ല. ധൈര്യം വേണം. അല്ലെങ്കിൽ ചെറിയ കാര്യത്തിൽ തന്നെ പേടിക്കുന്നു. ഏതെങ്കിലും ദുഷ്ടൻ കടന്നുകൂടി കൈവയ്ക്കുകയാണെങ്കിൽ വടിയെടുത്ത് ഓടിക്കണം. ഭീരുവാകരുത്. ശിവശക്തി പാണ്ഡവസേനയെന്നല്ലേ പാടിയിട്ടുള്ളത്. അവരാണ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത്. പേര് പ്രശസ്തമാണെങ്കിൽ പിന്നീട് അതുപോലെയുള്ള ധൈര്യവും വേണം. എപ്പോൾ സർവശക്തിവാനായ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നോ അപ്പോൾ ആ ശക്തി പ്രവേശിക്കും. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഈ യോഗാഗ്നിയിലൂടെ തന്നെ വികർമ്മം വിനാശമാകും. പിന്നീട് വികർമാജീത്ത് രാജാവായി തീരും. പരിശ്രമം ഓർമ്മയുടേതാണ്. ആര് ചെയ്യുന്നോ അവർ നേടും. മറ്റുള്ളവരെയും ജാഗ്രത പെടുത്തണം. ഓർമ്മയുടെ യാത്രയിലൂടെ മാത്രമാണ് തോണി അക്കരെ എത്തുക. പഠിത്തത്തെ ഓർമ്മയെന്ന് പറയില്ല. അവരുടേതാണ് ഭൗതിക യാത്ര. ഇതാണ് ആത്മീയ യാത്ര. നേരിട്ട് ശാന്തിധാമത്തിലേക്ക് തന്റെ വീട്ടിലേക്ക് പോകും. ബാബയും വീട്ടിലാണ് വസിക്കുന്നത്. എന്നെ ഓർമ്മിച്ചോർമ്മിച്ച് നിങ്ങൾ വീട്ടിൽ എത്തിച്ചേരും. ഇവിടെ എല്ലാവർക്കും പാട്ടഭിനയിക്കണം. അവിനാശി നാടകം നടന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, ഒന്ന് ബാബയുടെ ഓർമ്മയിലിരിക്കൂ, അതുപോലെ പവിത്രമാകൂ, ദൈവിക ഗുണം ധാരണ ചെയ്യൂ. ഒപ്പം എത്രത്തോളം സേവനം ചെയ്യുന്നോ അത്രയും ഉയർന്ന പദവി നേടും. മംഗളകാരിയായി തീർച്ചയായും മാറണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, സദാ ഓർമ്മയിലുണ്ടായിരിക്കണം സർവശക്തിവാനായ ബാബ നമ്മുടെ കൂടെയുണ്ട്. ഈ സ്മൃതിയിലൂടെ ശക്തി പ്രവേശിക്കും, വികർമ്മം ഭസ്മമാകും. ശിവശക്തി പാണ്ഡവസേനയെന്നാണ് പേര്. അപ്പോൾ ധൈര്യം കാണിക്കണം, ഭീരു ആകരുത്. രണ്ട്, ജീവിച്ചിരിക്കെ മരിച്ചതിനു ശേഷം ഈ അഹങ്കാരം വരരുത്. ഞാൻ സമർപ്പണമാണ്. സമർപ്പണം ചെയ്ത് പുണ്യാത്മാവായി മറ്റുള്ളവരെയും ആക്കണം. ഇതിൽ മാത്രമാണ് നേട്ടമുള്ളത്. വരദാനം: നിർവിഘ്ന സ്ഥിതിയിലൂടെ സ്വയത്തിന്റെ ഫൗണ്ടേഷൻ ഉറച്ചതാക്കി പദവിയോടെ പാസ്സാകുന്നവരായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ വളരെ കാലമായി നിർവിഘ്ന സ്ഥിതി അനുഭവിക്കുന്നത്, അവരുടെ ഫൗണ്ടേഷൻ ഉറച്ചതായത് കാരണം സ്വയം ശക്തിശാലിയായി ഇരിക്കുകയും മറ്റുള്ളവരെ കൂടി ശക്തിശാലികളാക്കി മാറ്റുകയും ചെയ്യുന്നു. ദീർഘകാലത്തെ ശക്തിശാലി നിർവിഘ്ന ആത്മാവ് അന്തിമത്തിൽ നിർവിഘ്നമായി പദവിയോടെ പാസ്സാകുന്നു, അതായത് ഒന്നാമതെത്തുന്നു. അതിനാൽ ദീർഘകാലത്തെ നിർവിഘ്ന സ്ഥിതിയുടെ അനുഭവം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് എന്ന ലക്ഷ്യം സദാ ഉണ്ടായിരിക്കണം. സ്ലോഗൻ: ഓരോ ആത്മാവിനെ പ്രതിയും സദാ ഉപകാരം അഥവാ ശുഭകാമന വയ്ക്കുകയാണെങ്കിൽ ആശീർവാദങ്ങൾ സ്വതവേ പ്രാപ്തമായിക്കൊണ്ടിരിക്കും. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിന്റെ അഗ്നി ജ്വലിപ്പിച്ച് യോഗം ജ്വാല സ്വരൂപമാക്കി മാറ്റൂ. യോഗമെന്നാൽ ശാന്തിയുടെ ശക്തി എന്നാണ് അർത്ഥം. ശാന്തിയുടെ ശക്തി വളരെ സഹജമായി സ്വയത്തെയും മറ്റുള്ളവരെയും പരിവർത്തനപ്പെടുത്തുന്നു. ഇതിലൂടെ വ്യക്തികൾ മാറുന്നു, പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വ്യക്തികൾക്ക് കോഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ പ്രകൃതിയെ മാറ്റാനായി ശാന്തിയുടെ ശക്തി അഥവാ യോഗബലം ആവശ്യമാണ്. ഓം ശാന്തി.